You're with SBS Radio.
ഓസ്ട്രേലിയയിൽ ഓരോ വർഷവും 400,000 ആളുകളെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതായാണ് കണക്കുകൾ. തൊഴിൽ, വിദ്യാഭ്യാസം, ജീവിതരീതി, സാമൂഹിക പിന്തുണ തുടങ്ങി പല കാരണങ്ങൾ കണക്കിലെടുത്താണ് സ്ഥലം മാറുവാൻ തീരുമാനമെടുക്കുന്നത്. പലരും ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറി താമസിക്കുന്നു. എന്നാൽ ഇത്തരമൊരു മാറ്റം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും മുൻകൂറായി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇക്കാര്യങ്ങളാണ് SBS മലയാളം പരിശോധിക്കുന്നത്. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം ഓസ്ട്രേലിയയിൽ ജനിച്ചു വളർന്നവരെക്കാൾ കൂടുതലായി വിദേശത്ത് നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തുന്നവരാണ് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറി താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും. ആദ്യമായി ഓസ്ട്രേലിയയിലെത്തി ഇവിടുത്തെ രീതികളുമായി ഇഴുകിച്ചേരുന്ന പ്രക്രിയ തന്നെ ഒട്ടേറെ ബുദ്ധിമുട്ടുള്ള കടമ്പകൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു സംസ്ഥാനത്തേക്കുള്ളൊരു മാറ്റം രണ്ടാമതൊരു കുടിയേറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. ആദ്യമായി ഓസ്ട്രേലിയയിലെത്തിയപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുന്നത് സഹായിക്കുമെന്നാണ് കുടിയേറ്റ സമൂഹത്തിന് സഹായമൊരുക്കുന്ന സംഘടനയായ എയിംസിൽ പബ്ലിക് അഫയേഴ്സ് മാനേജറായി ജോലി ചെയ്യുന്ന ലോറി നോവൽ പറയുന്നത്.
Australia is a federal nation, so all of the states have different systems, services and laws. So many of the things that migrants have arranged when they first arrive in Australia in one of the states probably need to be arranged again when they move interstate.
മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിന് മുൻപ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളിലൊന്ന് മേൽവിലാസം സർക്കാർ അധികൃതരെ അറിയിക്കുക എന്നതാണ്. ഒപ്പം ബാങ്കുകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന മറ്റു സേവനങ്ങളുടെ അധികൃതരെയും അറിയിക്കേണ്ടതാണ്. ചിലരുടെ കാര്യത്തിൽ വിസ അധികൃതരെയും ബന്ധപ്പെടേണ്ടത് ആവശ്യമായി വന്നേക്കാം.
Firstly and probably most obviously there's the change of address. People need to change their addresses and not just for their friends but maybe you know with their bank, maybe with Centrelink if they're receiving some sort of payment. If they're on a particular visa it may require that the immigration department are informed of the new address. Medicare needs to know of your current address and that's true for anyone. So it's also worth thinking about leaving a forwarding address from your old residence as well so that your mail catches up with you.
താമസ സ്ഥലം മാറുന്നത് പലപ്പോഴും ചിലവേറിയ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനായുള്ള പണം ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്രതീക്ഷിതമായ പല ചിലവുകളും ഉണ്ടായേക്കാമെന്നാണ് ഇത്തരം മാറ്റങ്ങളിലൂടെ കടന്നുപോയവർ പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം. ഓസ്ട്രേലിയയിൽ ഒരു ദേശീയ കരിക്കുലമാണ് നിലവിലുള്ളത്. എന്നിരുന്നാലും ഓരോ സ്കൂളിലെയും ടേമുകളെക്കുറിച്ചും വിവിധ വിഷയങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്.
If you have kids or even if an adult is involved in training or education, it's worth knowing about you know the system in the particular state you're moving to. For instance, schools in different states have different term and holiday times. They offer different subjects and courses, so it's worth getting your head around that.
ഓസ്ട്രേലിയയിൽ ഡ്രൈവിംഗ് നിയമങ്ങൾ ഉൾപ്പെടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒട്ടേറെ വ്യത്യാസങ്ങളാണ് ഓരോ സംസ്ഥാനവും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്നവർ ഓരോ സംസ്ഥാനത്തെയും അധികൃതരെ ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടത് ആവശ്യമാണ്. ഇതേക്കുറിച്ചുള്ള പല വിവരങ്ങളും ഓൺലൈനായി തന്നെ ലഭ്യമാണ്.
Obviously, you also need to change your driver's license. And most states offer you about 3 months to do that. And speaking of transport, obviously the road rules are different in each state. Victoria is particularly unique because of the number of trams that are on the road. So it's worth finding out about the, you know, particular local road rules. Also, public transport systems are different. Ticketing is different. And some places are better served with public transport than others.
ഇതിനു പുറമെ വോട്ട് ചെയ്യേണ്ടത് ഓസ്ട്രേലിയൻ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയ സ്ഥലത്തേക്കുള്ള മാറ്റം അധികൃതരെ അറിയിച്ചില്ലെങ്കിൽ പുതിയ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയില്ല. എൻറോൾമെന്റ് വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ സർക്കാർ നൽകുന്നു.
And it's, you know, technically it's compulsory to vote. So, you know, you can be fined if you don't, you know, enroll when you're eligible to.
നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ കുടിയേറിയെത്തുന്നവരിൽ പലരും സാമൂഹിക സാഹചര്യങ്ങൾ കണക്കിലെടുക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് കുടിയേറിയെത്തുന്നവർ ഇന്ത്യക്കാർ കൂടുതലുള്ള പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാൻ ചിലപ്പോൾ താല്പര്യം കാണിച്ചേക്കാം. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി മൈഗ്രന്റ് റിസോഴ്സസ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള സഹായം തേടാവുന്നതാണ്.
Government has a translation and interpreter service that's available and free to people. That's also accessible online. And if you approach local migrant resource centres or organisations like AIMS in Victoria, you know, they can help you with these issues.
ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ഓസ്ട്രേലിയയിൽ യാത്ര ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് SBS മലയാളത്തിൽ പരിശോധിക്കുന്നത്. ഓരോ സംസ്ഥാനത്തേക്കും കൊണ്ടുപോകാൻ അനുവാദമുള്ള വസ്തുക്കൾക്ക് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ചെടികളോ കൃഷി ഉപകരണങ്ങളോ ഭക്ഷ്യവസ്തുക്കളോ എല്ലാം അധികൃതർ പരിശോധിക്കാം. അതുകൊണ്ട് തന്നെ ക്വാറന്റൈൻ നിയമങ്ങൾ ഇക്കാര്യത്തിൽ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മെൽബണിൽ കസ്റ്റംസ് ക്ലാസിഫറായി പ്രവർത്തിക്കുന്ന ജോർജ് വർഗീസ് വിവരിക്കുന്നു.
ഓസ്ട്രേലിയയിൽ നമ്മളൊക്കെ വന്ന് സെറ്റിൽ ആയതിനു ശേഷം സാധാരണ നമ്മളെല്ലാം ചെയ്യുന്നത് ട്രാവലിംഗിന് ഇവിടുന്ന് മെൽബണിൽ നിന്നാണെങ്കിൽ സിഡ്നിക്കോ, സിഡ്നി നിന്നാണെങ്കിൽ ക്വീൻസ്ലാൻഡ്, വേറെ സ്ഥലങ്ങളിലേക്കോ സ്റ്റേറ്റ് വൈസ് നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട്. ഇത് അത് മാത്രമല്ല, പല ആൾക്കാരും ചിലപ്പോൾ ഇവിടെ ജോലി ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകും, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ജോലി കിട്ടിയിട്ട് ആ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യും. ആ സമയത്തൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്തിട്ടല്ല പോകുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അതിന് ഐഡിയാസ് ഉണ്ടാവത്തില്ല. നമ്മളെ വണ്ടിയിൽ സാധനങ്ങൾ പാക്ക് ചെയ്ത് പോകേണ്ട സമയത്ത് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം വണ്ടി പാക്ക് ചെയ്ത് അങ്ങ് പോവാണ്. പക്ഷേ പോകുന്ന സമയത്ത് നമുക്ക് റോഡുകളിൽ ചിലപ്പോൾ ബോർഡ് കാണും, നിങ്ങൾ ഇന്നതിൻ്റെ സാധനങ്ങൾ ഈ രാജ്യത്ത് നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല, കൊണ്ടുപോവാണെങ്കിൽ ഇവിടെ ഡിസ്പോസ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം ഡിസ്പോസിങ് ഓഫ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പം അവിടെ ഒരു ബോർഡ് കാണും, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ബോർഡുകളിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ രാജ്യത്തെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാകും, ടെസ്റ്റിനെ കുറിച്ചും ഡിസീസിനെ കുറിച്ചും വളരെ ബോധവാന്മാരാണ്.
ഓസ്ട്രേലിയൻ അധികൃതർ ഓരോ സംസ്ഥാനത്തിന്റെയും അതിർത്തിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്ന് ജോർജ് വർഗീസ് ചൂണ്ടിക്കാട്ടുന്നു.
അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ക്വീൻസ്ലാൻഡിലെ ചില സ്ഥലങ്ങളോട് ട്രാവൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ന്യൂ സൗത്ത് വെയിൽസ് ചില സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴും ആ സ്റ്റേറ്റ് ബോർഡറിലും ചില വില്ലേജിന്റെ ബോർഡിൽ തന്നെ ചെല്ലുമ്പം അവർ എഴുതി വെച്ചിട്ടുണ്ടാവും, ഞങ്ങളുടെ ഈ വില്ലേജിൽ സിട്രസ് ഡിസീസ് ഇല്ല, അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റ് ഇല്ല എന്ന് പറയും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വില്ലേജിൽ താമസിക്കുന്ന ഇത്ര ആൾക്കാർ താമസിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ചില ബോർഡുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഓരോ വില്ലേജുകളിലും ഓരോ സ്റ്റേറ്റിലും അവർ പ്രത്യേകം ഇത് ശ്രദ്ധയോടുകൂടി ബോർഡ് വെച്ച് നമ്മളെ വെൽക്കം ചെയ്യാവുന്ന ബോർഡും ശ്രദ്ധയോടെ കാണിച്ചിരിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ പ്രൊഡ്യൂസുകൾ, നമ്മൾ ഇവിടെ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡ്യൂസുകൾ, അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് നിങ്ങൾ താമസിക്കുന്നോ അവിടെ നിന്നുള്ള പ്രൊഡ്യൂസുകൾ, പ്രത്യേകിച്ച് ആപ്പിൾ, സിട്രസ്, ടൊമാറ്റോ, ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡ്യൂസുകളൊന്നും തന്നെ മറ്റു സ്ഥലത്തോട്ട് കൊണ്ടുപോകരുത്. ഡിസ്പോസ് യുവർ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ബിൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഡിസ്പോസ് ഇട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ നെക്സ്റ്ര് ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ നമ്മൾ ഓടി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു ക്വാറന്റൈൻ്റെ ബോർഡർ ഉണ്ടാവും, ക്വാറന്റൈൻ്റെ ചെക്കിംഗ് ഉണ്ടാവും. ക്വാറന്റൈൻ ചെക്കിംഗ് സ്ഥലത്ത് ചെക്ക് ചെയ്യും നമ്മുടെ ഐറ്റംസ്, പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈനാവും.
ഓസ്ട്രേലിയയിൽ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പലർക്കും അബദ്ധം പറ്റാൻ സാധ്യതയുണ്ടെന്ന് ജോർജ് വർഗീസ് ചൂണ്ടിക്കാട്ടുന്നു. യാത്ര ചെയ്യുന്നതിന് മുൻപ് വാഹനങ്ങൾ നല്ല രീതിയിൽ വൃത്തിയാക്കണമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്.
പറയുകയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം വണ്ടി എടുക്കുമ്പോൾ തന്നെ വണ്ടി കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം. കാരണം വണ്ടി നമ്മൾ വാങ്ങിച്ചറിയാതൊക്കെ ചിലപ്പം ചില സാധനങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വരും, വാങ്ങിച്ച വണ്ടി കിടപ്പുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കത്തില്ല, നമ്മൾ മറ്റു സാധനങ്ങൾ പാക്ക് ചെയ്ത് അങ്ങ് പോകും. പക്ഷേ ഈ ക്വാറന്റൈൻ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇത് നമ്മളറിയാതെ തന്നെ ഇത് വാങ്ങിച്ചിട്ട് കിടന്നാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആവശ്യം പറ്റുന്നത്. അപ്പോൾ വണ്ടി ആദ്യം തന്നെ ക്ലീൻ ചെയ്യുക, വണ്ടിയുടെ ഇത് നോക്കുന്ന പോലെ തന്നെ വണ്ടി ആദ്യം തന്നെ ക്ലീൻ ചെയ്യുക, അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റുകളൊന്നും കൊണ്ടുവരും. ഇപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണെന്ന് പുറത്തെ പ്ലാന്റ് നമുക്ക് അവിടെ കിട്ടത്തില്ല, പിന്നെ കുറച്ച് ഒരു ഒന്നുണ്ട് പ്ലാന്റ് നമ്മുടെ ഉണ്ട് നമുക്കിവിടെ കൊണ്ടുവന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അതിൽ കൂടിയും ഇത് ടെസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ interstatequarantine.org.au സന്ദർശിച്ചാൽ ലഭ്യമാണ്.
Tell us what you think. Like us on Facebook or follow us on Twitter.